നമസ്കാരം. ജ്യോതിർഗമയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. സ്വഭാവ രൂപീകരണത്തിന്റെ പാതയിലൂടെ നമ്മൾ മുന്നോട്ടു പോവുക തന്നെയാണ്. എബ്രഹാം ലിങ്കൺ ഒരിക്കൽ പറഞ്ഞു, ക്യാരക്ടർ ഇസ് ദ ട്രീ ആൻഡ് റെപ്യൂട്ടേഷൻ ഇസ് ദ ഷാഡോ. സ്വഭാവം മരമാണ്, ഒരു മനുഷ്യന്റെ പ്രസിദ്ധി അതിന്റെ നിഴൽ മാത്രമാണ്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, മനുഷ്യരെല്ലാവരും നിഴലിന് പിന്നാലെ ഓടുന്ന വളരെ ദുഃഖകരമായ കാഴ്ച നാം കാണുകയാണ്. ജീവിതത്തിൽ പ്രസിദ്ധി ഉണ്ടാകുന്നത് തീർച്ചയായും സ്വഭാവ രൂപീകരണത്തിൽ നിന്ന് തന്നെയാണ്, സ്വഭാവ ശുദ്ധിയിൽ നിന്ന് തന്നെയാണ്. ആ പാഠം ജ്യോതിർഗമയിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. സ്വഭാവ രൂപീകരണത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു കുട്ടിയുടെ ആ ചെറിയ കാലഘട്ടം, വളർച്ച രൂപം പ്രാപിച്ചു വരുന്ന കാലഘട്ടം, വിദ്യാഭ്യാസത്തിന്റെ ആദ്യ കാലഘട്ടം എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു നാം മനസ്സിലാക്കി. ടീനേജ് എല്ലാവർക്കും ഒരു തലവേദനയായ ഒരു കാലഘട്ടമാണ്, പ്രത്യേകിച്ച് അച്ഛനമ്മമാർക്ക്. എന്തുകൊണ്ട് ടീനേജ് തലവേദനയാകുന്നു? അവിടെ അച്ഛനമ്മമാരും അധ്യാപകരും ടീനേജ് പ്രായക്കാരായ കുട്ടികളും ഏതെല്ലാം മനോഭാവങ്ങളിൽ ശ്രദ്ധിക്കണം, അതായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ചർച്ച. ജ്യോതിർഗമയിൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടുചെല്ലാൻ നമ്മോട് കൂടെയുണ്ട് ബ്രഹ്മകുമാരി സുധാബേൻ. സിസ്റ്റർ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ സ്വഭാവ രൂപീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്, ടീനേജ് സമയം. ടീനേജ് പ്രായം 12 മുതൽ, അല്ലെങ്കിൽ 13 മുതൽ 19 വരെയുള്ള ഒരു കാലഘട്ടം. അവിടെ എന്തുകൊണ്ട് ഇത് പലർക്കും ഈ പറഞ്ഞ പോലെ അച്ഛനമ്മമാർക്ക് പ്രത്യേകിച്ച് തലവേദനയായിട്ട്, കുട്ടികൾക്കും അതൊരു ഒരു മാറ്റത്തിന്റെ ഒരു കാലഘട്ടമായിട്ട് അനുഭവപ്പെടുന്നു, അവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ആരാണ് ശ്രദ്ധിക്കേണ്ടത്?
അവിടെ അമ്മയും അച്ഛനും ശ്രദ്ധിക്കണം, കുട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്ന്, കുട്ടികളുടെ ഉള്ളിൽ ശാരീരികവും മാനസികവുമായിട്ട് ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കുട്ടികൾ സ്വയം ഒരു ചിന്തിക്കാൻ അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ട് കഴിവുള്ളവരായിട്ട് മാറുകയാണ്. അപ്പൊ ആ സമയത്ത് കുട്ടികൾക്ക് ഒരു സപ്പോർട്ട് ആവശ്യമാണ്, കാരണം ചേഞ്ചിങ് ടൈമാണല്ലോ. പിന്നെ കുട്ടികൾ എപ്പോഴും എക്സ്പെരിമെന്റൽ മെന്റാലിറ്റിയാണ്, ഏതിലേക്കാണ് പോകേണ്ടതെന്ന് അവർക്കറിയില്ല. അപ്പൊ എല്ലാം അവര് നോക്കുകയാണ്, പരീക്ഷിച്ചു നോക്കുകയാണ്, ഏതിലാണ് അവർക്ക് ഉറച്ചു നിൽക്കേണ്ടത് അല്ലെങ്കിൽ ഏത് മാർഗത്തിൽ കൂടിയാണ് മുന്നോട്ട് പോകേണ്ടത്. അവിടെ അമ്മയും അച്ഛനും വളരെയധികം സപ്പോർട്ട് കൊടുക്കണം.
ഈ പരീക്ഷണം സാധിക്കരുത്, ഈ പരീക്ഷണം പലപ്പോഴും അച്ഛനമ്മമാർക്ക് ഒരു വലിയ,
കാരണം ഒരു കുട്ടിയുടെ ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. അവർക്കിപ്പോഴും തന്റെ മകൻ അല്ലെങ്കിൽ തന്റെ മകൾ ഒരു കുട്ടിയാണ്. പക്ഷെ കുട്ടി വളർന്ന് വലുതായി തുടങ്ങിയിരിക്കുകയാണ്. ആ സമയത്ത് ചെയ്യേണ്ടത് അമ്മയും അച്ഛനും അവരുടെ മനോഭാവത്തിലും ഒരു മാറ്റം കൊണ്ടുവരണം, കുട്ടിയെ കാണുന്ന രീതിയിലും ഒരു മാറ്റം കൊണ്ടുവരണം. കൊച്ചുകുട്ടി എന്നുള്ളതിൽ നിന്നും ഇപ്പോൾ മുതിർന്നൊരു പ്രായത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് അവിടെ അമ്മയും അച്ഛനും എടുക്കേണ്ട റോൾ ഇതാണ്, ഫ്രണ്ട്. കാരണം കുട്ടികൾ ആ സമയത്ത് തന്റെ എല്ലാം തന്നെ തുറന്നു പറയാനുള്ള ഒരു ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കും ഫ്രണ്ട്സിനെ അന്വേഷിക്കുന്ന സമയം.
ഇവിടെ തന്നെയാണ് എനിക്ക് അച്ഛനമാർക്ക് വലിയൊരു പരാതി വരുന്നത്, കുട്ടികൾ മുമ്പത്തെ പോലെ ഞങ്ങളോട് തുറന്ന് പറയുന്നില്ല, അവർ കൂടുതൽ കൂടുതൽ സുഹൃത്തുക്കളിലേക്ക് മാറുന്നു. ഈ മാറ്റത്തിന്റെ, ഇതൊരു അനിവാര്യമായ മാറ്റമാണെന്ന് നമുക്കറിയാം, പക്ഷെ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ എങ്ങനെ അച്ഛനമ്മമാർക്ക് പ്രത്യേകിച്ചും, എന്തുകൊണ്ട് അവിടെ പ്രശ്നം വരുന്നു, എന്തുകൊണ്ട് കുട്ടികൾ അകന്നു പോകുന്നു?
അപ്പൊ അവിടെ അമ്മയും അച്ഛനും ചെയ്യേണ്ടത് കുട്ടികൾക്ക് ഉപദേശങ്ങൾ കൊടുക്കുകയല്ല വേണ്ടത്, ഇങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ അല്ല, അവർക്ക് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം ഒന്ന് സ്നേഹവും ബഹുമാനവും കൊടുക്കണം. കുട്ടികൾ എന്ത് അഭിപ്രായങ്ങളാണോ പറയുന്നത് ആ അഭിപ്രായങ്ങളെ കേൾക്കണം, ലിസണിങ്. ആ സമയത്ത് അമ്മയും അച്ഛനും ആദ്യം വേണ്ടത് കേൾക്കുക എന്നുള്ളതാണ്. അവരോടൊപ്പം കുറച്ച് സമയം ഇരുന്ന് അവർക്ക് വേണ്ടി ചെലവഴിക്കണം. അവരുടെ മാറ്റങ്ങൾക്കനുസരിച്ച് ഉണ്ടാകുന്ന അതിൽ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെയല്ലേ നല്ലത്, അതിന്റെ ബെനഫിറ്റ്സ്, അതിന്റെ
കോട്ടങ്ങൾ
ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് ഒരു ഏത് വഴിയാണ് ഇനി തിരഞ്ഞെടുക്കേണ്ടത്, ഏത് പാതയാണ് തിരഞ്ഞെടുക്കേണ്ടത് അവർക്ക് മുന്നിൽ തുറന്നു കൊടുക്കുക. എനിക്ക് ഉപദേശമല്ല വേണ്ടത്.
സിസ്റ്റർ പറഞ്ഞത് ഇപ്പോ പലപ്പോഴും ഇനിയിപ്പോ അഡ്വൈസ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ നല്ലൊരു ശ്രോതാവായിട്ട് ഇരിക്കാൻ തന്നെ
പാത കാണിച്ചു കൊടുക്കുക.
കാരണം ഈ പരാതിയുടെ വലിയൊരു പ്രശ്നം ഇവിടെ തന്നെയാണ് ആരംഭിക്കുന്നതെന്ന് തോന്നുന്നു. പലപ്പോഴും കുട്ടികൾ പറയുന്ന കാര്യങ്ങള് അച്ഛനമ്മമാർക്ക് വളരെ നിസ്സാരമായോ അല്ലെങ്കിൽ വളരെ ബാലിശമായോ തോന്നുമ്പോൾ അവർ ചെവി കൊടുക്കാതിരിക്കുന്ന ഒരു ഈ അകൽച്ചയ്ക്ക് ഒരു കാരണവും ഇത് തന്നെയാണെന്ന് തോന്നുന്നു.
അപ്പൊ അവിടെ അമ്മയും അച്ഛനും കേൾക്കണം, ഒരു ഫ്രണ്ടായിട്ട് മാറണം, കുട്ടിയെ അക്സെപ്റ്റ് ചെയ്യണം, അവരുടെ ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യണം. അതാണ് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളണം. മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, മാനസികമായിട്ട് അവർക്ക് വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ അക്സെപ്റ്റ് ചെയ്ത് അമ്മയും അച്ഛനും ആ രീതിയിലുള്ള ഇത് കാണിച്ചു കൊടുക്കണം, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതാണ് അവിടെ വേണ്ടത്, പ്രത്യേകിച്ച് ടീനേജ് പ്രായത്തില്.
കുട്ടികളെ പ്രത്യേകിച്ചും ഇങ്ങനെ ഈ ഒരു മാറ്റം, ഈ ഒരു അകൽച്ച കാണിക്കുന്ന സമയത്ത് സമപ്രായക്കാരിലേക്ക് കൂടുതൽ കൂടുതൽ അവർ മാറിപ്പോകുന്നതിന്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നു, അവര് ജഡ്ജ് ചെയ്യാതെ നിങ്ങളിങ്ങനെയാണ് നിങ്ങളിങ്ങനെയാണ് കമ്പയർ ചെയ്യാതെ അവർ പൂർണ്ണമായിട്ട് ഈ സ്വീകരിക്കുന്ന, എനിക്ക് തോന്നുന്നു അച്ഛനമ്മമാര് അത് തന്നെ ഒന്ന്, എന്തുകൊണ്ട് അവർ കുട്ടികളുടെ അടുത്തേക്ക് പോകുന്നു, മറ്റ് സമപ്രായക്കാരുമായിട്ട് കൂടുതൽ ചേരുന്നു, ആ സ്വഭാവം ഒന്ന് അഡോപ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്.
പല കുടുംബങ്ങളിലും നമ്മൾ കണ്ടുവരുന്നത് അത് തന്നെയാണ്. ഏത് അമ്മയും അച്ഛനുമാണോ കുട്ടികൾക്ക് വളരെയധികം മാനസികമായിട്ട് സപ്പോർട്ട് കൊടുക്കുന്നത്, അവരോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കുകയും അവർക്ക് വേണ്ടത്, നിന്ന് അമ്മമാര് ചിന്തിക്കുന്നത് മക്കൾക്ക് അതായത് പഠിക്കുന്ന പ്രായത്തിൽ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും, വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും, ആഹാരം ഉണ്ടാക്കി കൊടുക്കും, ഇതിനെല്ലാം റെഡിയാക്കി കൊടുക്കും, ചോദിക്കുന്നത് വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ അവർക്ക് ആ സമയത്ത് വേണ്ടത് അവർ പറയുന്നത് കേൾക്കണം. കുട്ടികൾ പറയുന്നത് അമ്മയ്ക്കും അച്ഛനും കുറച്ച് സമയം ക്ഷമയുടെ, അവിടെ ക്ഷമ എന്നുള്ളതും കൂടി വരുന്നുണ്ട്, ക്ഷമിക്കണം. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടികളുടെ വളർച്ചയെ അക്സെപ്റ്റ് ചെയ്ത് ആ ചേഞ്ചിനെ സ്വീകരിച്ചുകൊണ്ട് എന്താണെന്നുള്ളത് അവിടെ ഒന്ന് ക്ഷമിച്ച് പിന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്.
എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞത് കേൾക്കാതെ ഇരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക്, അതായത് അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കപ്പെടുന്നില്ല. അപ്പൊ അവരുടെ ആ ഒരു സെൽഫ് റെസ്പെക്ട് തന്നെ പലപ്പോഴും അച്ഛനമ്മമാർ തന്നെ, അവരറിഞ്ഞോ ഇനി അറിയാതെ ആണെങ്കിൽ പോലും, അത് എനിക്ക് തോന്നുന്നു വളരെയധികം കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ.
നീ ഇപ്പൊ ഒന്നും പറയണ്ട, ഈ ഇതിന്റെ ഇടയിൽ നീ ഒരു അഭിപ്രായവും പറയണ്ട. കുട്ടികളോട് ചില അമ്മയും അച്ഛനും ഡയറക്റ്റ് പറയുന്നത് കേൾക്കാറുണ്ട്, നിന്റെ അഭിപ്രായത്തിനോട് യാതൊരു
കുറച്ചുകൂടി
കഴിയട്ടെ, ഞങ്ങളൊക്കെ ഇപ്പൊ പ്രായമായവരാണ്, ഞങ്ങൾ പറയുന്ന അങ്ങോട്ട്
കേട്ടാൽ മതി.
അതല്ല അവിടെ വേണ്ടത്.
എനിക്ക് തോന്നുന്നു അവിടെ പ്രത്യേകിച്ച് അച്ഛനമ്മമാര് ഇവരെ ഒരു മുതിർന്ന, നമ്മൾ നേരത്തെ ആത്മാവിന്റെ കാര്യം സംസാരിച്ചപ്പോ, ഒരു മുതിർന്ന പൗരനായി തന്നെ, അല്ലെങ്കിൽ വികാര വിചാരങ്ങൾ ഉള്ള ഒരു വ്യക്തി ഇൻഡിവിജ്വലായി തന്നെ കണ്ട്, സമൂഹത്തിലെ ഒരു മെമ്പറായി കണ്ട് ഇടപഴകുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതിലേക്ക് ഒന്ന് വരേണ്ടതുണ്ട്.
അപ്പൊ ഇവിടെയും നമുക്ക് പിന്നെ അവർക്ക് സ്വഭാവ രൂപീകരണത്തിനുള്ള വളരെ നല്ലൊരു ദിശയിലേക്ക് തിരിച്ചുവിടേണ്ടത് ആവശ്യമാണ്. എഡ്യൂക്കേഷൻ മാത്രം പോരാ, അവിടെ സ്പിരിച്വാലിറ്റിയും കൂടി ഒന്ന് കൂട്ടി കലർത്തണം.
സ്പിരിച്വൽ എഡ്യൂക്കേഷനും
കൂടി അവർക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഞാൻ പെരുമാറേണ്ടത്, എന്താണ് ചിന്തിക്കേണ്ടത്, ഇതാണ് ആധ്യാത്മികത പറയുന്നത്. അപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് ആധ്യാത്മികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് പ്രായം കഴിഞ്ഞാലേ അത് ആവശ്യമുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ഈ പ്രായത്തിലും ഇവർക്ക് പ്രത്യേകിച്ച് ആവശ്യമാണ്. മാനസിക ശക്തി വേണമെന്നുണ്ടായെങ്കിൽ തന്റെ കുറവുകളെ ഇല്ലാതാക്കുവാനും അതുപോലെ തന്നെ നല്ലൊരു തീരുമാനം അവർക്ക് എടുക്കാനായിട്ടും, കാരണം തീരുമാനം എടുക്കേണ്ട സമയമാണിത്, ഇനി ഞാൻ എന്താണ് ആയിത്തീരേണ്ടത്, ഏത് കരിയറാണ് എനിക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്, ഇതെല്ലാം കുട്ടിയുടെ തീരുമാനം എടുക്കേണ്ടത് ഈ സമയത്താണ്.
എനിക്ക് തോന്നുന്നു ഇവിടെ അച്ഛനമ്മമാര് പ്രത്യേകിച്ചും കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ, ടീനേജ് ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടി മുമ്പ് തന്നെ, തീരുമാനങ്ങൾ സ്വതന്ത്രമായി എടുക്കാനുള്ള ഒരു അവസരം കൂടി ഒന്ന്
അവർക്ക് കൊടുക്കണം. അത് തന്നെയാണ് ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ കേൾക്കുക, അവരുടെ അഭിപ്രായങ്ങൾക്ക് ബഹുമാനം കൊടുക്കുക, അംഗീകരിക്കുക, പരിഗണന കൊടുക്കുക, ഇതെല്ലാം ചെയ്യേണ്ടതാണ്.
നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി, നിങ്ങൾക്കുള്ളതൊക്കെ ഞങ്ങൾ ചെയ്തു തരാം.
അതാണ് അവരുടെ കുട്ടികളെ പ്രതിയുള്ള, അതായത് കുട്ടികളെ വളർത്തുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇതാണെന്നാണ് വിചാരിക്കുന്നത്.
വേറെ
സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം,
പഠിക്കുന്നില്ല.
ഒരു തീരുമാനം എടുക്കുവാനും ബാക്കിയെല്ലാ കാര്യങ്ങൾ എന്നുള്ളത് മാത്രമല്ല, പക്ഷെ കുറച്ച് റെസ്പോൺസിബിലിറ്റിയും കൂടി അവരെ ഏൽപ്പിക്കുന്നു.
ഇനി അഥവാ ഏൽപ്പിച്ചാൽ തന്നെ എനിക്ക് തോന്നുന്നു, ഞാൻ പല ഫാമിലിയിലും കണ്ടിട്ടുള്ളത്, ഒരു തീരുമാനം ഏൽപ്പിച്ചു, അവരെ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചു, മനസ്സില്ലാ മനസ്സോടെ ഏൽപ്പിച്ചു, അവരതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ ആ ഞാൻ പറഞ്ഞല്ലോ നിനക്കിപ്പോ ഇത് അവിടെ, അതോടുകൂടി കുട്ടിക്ക് സ്വയം ഉത്തരവാദിത്തം എടുക്കണം എന്നുള്ള ചിന്ത തന്നെ ഇല്ലാതാവുന്നത്, ഭാവി ജീവിതത്തിൽ വേറെ എവിടെയും ഉത്തരവാദിത്തം എടുക്കാനേ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നു അച്ഛനമ്മമാർ ഒരു 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 മനഃശാസ്ത്രപരമായ
ഒരു ഒരു സമീപനവും കൂടി ആവശ്യമാണ്
കുട്ടികളിലേക്ക് അത് കൊടുക്കണം. ഇപ്പൊ ടീനേജ് പ്രായത്തിൽ കുട്ടികൾക്കും അച്ഛനമ്മമാരുടെ റോൾ നമ്മൾ മനസ്സിലാക്കി എത്ര പ്രധാനപ്പെട്ടതാണ്. കുട്ടികൾക്ക് സ്വയം അവർ അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടൽ ചില സമയത്ത്, നേരത്തെ പറഞ്ഞ പോലുള്ള ഐഡന്റിറ്റി ക്രൈസിസ്, ഞാൻ ചെറിയ കുട്ടിയാണോ അതോ മുതിർന്ന വ്യക്തിയാണോ, ഞാൻ ഏത് ഗ്രൂപ്പിൽ ആണ് പെടുന്നത്, ഈ കൺഫ്യൂഷനിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ അവർക്ക് സ്വയം എന്ത് ചെയ്യാൻ സാധിക്കും?
ഇവിടെ ഏറ്റവും ആദ്യം വേണ്ടത് റിയലൈസേഷനാണ്. റിയലൈസേഷനിൽ വരുന്നത് ശരിക്കും തിരിച്ചറിയുക, അതായത് എന്റെ കുറവുകൾ എന്താണ്, എന്റെ ബലഹീനതകൾ എന്താണ്, എന്റെ കഴിവുകൾ എന്താണ്, ഇതാദ്യം കുട്ടി മനസ്സിലാക്കണം. അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. തന്നെ കുറിച്ചൊരു അവലോകനം ആവശ്യമാണ്, ഒരു ഡിറ്റാച്ച്മെന്റ്. ഡിറ്റാച്ച്ഡ് അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതല്ല, ബട്ട് സ്റ്റെപ്പ് ബാക്ക്, സ്വയം തന്നെ നോക്കുക, എന്റെ റിലേഷൻഷിപ്പ്, എന്റെ സ്വഭാവം, എന്റെ സങ്കല്പങ്ങൾ, മനസ്സ്, ഇവിടെയെല്ലാം ഞാൻ എന്ത് വാല്യൂസ് ആണ് കൊണ്ടുവരേണ്ടത്. കുറവുകൾ മനസ്സിലാക്കണം, കഴിവുകൾ മനസ്സിലാക്കണം. ഈ കുറവുകൾ എനിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഏത് വാല്യൂ ഞാൻ അവിടെ കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് കുറവുകൾ ഇല്ലാതാക്കാൻ പറ്റും, അത് നമ്മളൊന്ന് ആദ്യം മനസ്സിലാക്കണം. അതിനുശേഷം പിന്നെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞു, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് മനസ്സിലാക്കുക. ഇതൊന്നും എന്റെ യഥാർത്ഥ സ്വഭാവമല്ല. റിയലൈസേഷനിൽ മറ്റൊരു കാര്യം കൂടി വരുന്നുണ്ട്, തന്റെ യഥാർത്ഥ അസ്തിത്വത്തെയും കൂടി തിരിച്ചറിയണം. ഞാൻ ശരിക്കും ആരാണ്? ഇപ്പൊ നമ്മൾ നമ്മളെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, പലപ്പോഴും തന്റെ സ്വഭാവ ദൂഷ്യത്തെയാണ് ഞാനായിട്ട് കണക്കാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ദേഷ്യക്കാരിയാണ്, ഞാൻ വളരെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ആളാണ്.
അത് കുട്ടികളിൽ വളരെ കൂടുതൽ കാണുന്നുണ്ടല്ലേ. പല കുട്ടികൾക്കും ഈ ഒരു തന്റെ ഉള്ളിലുള്ള നിഷേധാത്മക സ്വഭാവങ്ങൾ അവരുടെ ആ ഒരു ആത്മവിശ്വാസത്തെ തന്നെ ഇല്ലാതാക്കി കളയുന്ന കണ്ടിട്ടുണ്ട്.
അപ്പൊ അതുകൊണ്ടാണ് സ്വയം ആദ്യം റിയലൈസ് ചെയ്യുന്നത് ഞാൻ ശരിക്കും ആരാണ്. ഈ ഭയം, ഈർഷ്യ, ദേഷ്യം, ഇതെല്ലാം തന്നെ ഞാൻ ആർജിച്ചെടുത്താണ്, അക്വയേർഡാണ്, ഇതെന്റെ ഒറിജിനൽ അല്ല. എന്റെ ഒറിജിനൽ ആയിട്ടുള്ള സ്വഭാവം അത് ഏഴ് ഗുണങ്ങളാണ്. ഞാൻ എന്ന് പറയുന്ന ശക്തിയുടെ, ചൈതന്യ ശക്തിയുടെ, നേരത്തെയും പറഞ്ഞു ആത്മാവെന്ന് വേണമെങ്കിൽ പറയാം, ഊർജം എന്ന് പറയാം. അപ്പൊ ആ ചൈതന്യ ശക്തിയായ ഞാൻ വാസ്തവത്തിലെ ഏഴ് ഗുണങ്ങളുടെ സ്വരൂപമാണ്. ആ ഏഴ് ഗുണങ്ങളാണ് ജ്ഞാനം, അല്ലെങ്കിൽ സത്യത, ട്രൂത്ത്, സ്നേഹം, ശാന്തി, പവിത്രത, സുഖം, ശക്തി, ആനന്ദം. ഇതാണ് എന്റെ ഒറിജിനൽ സ്വഭാവം, സ്വന്തം ഭാവം. പക്ഷെ എന്താ എല്ലാവരും പറയുന്നത് സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോ, അതായത് ദേഷ്യപ്പെടുമ്പോ
പറയും
ഇതെന്റെ സ്വഭാവമാണ്, അല്ലെങ്കിൽ ദേഷ്യപ്പെടാൻ ഞാൻ എന്റെ തനി നിറം കാണിക്കും. അപ്പൊ തന്റെ തനി നിറം വാസ്തവത്തിൽ ദേഷ്യമല്ല, തനി നിറം വാസ്തവത്തിൽ ശാന്തതയാണ്, ഈ ഗുണങ്ങളാണ്. അപ്പൊ ഈ ഗുണങ്ങളെ കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ബാക്കിയെല്ലാം ആർജിച്ചതാണ്, ഒന്നെങ്കിൽ ഞാൻ കഴിഞ്ഞ ജന്മങ്ങളിൽ കാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുവന്നതാണ്, അല്ലായെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ സ്വഭാവം മൂന്ന് നാല് വിധത്തിലാണുള്ളത്. ഒന്ന് ക്യാരി ഫോർവേഡ് ചെയ്ത് വരുന്നത്,
കഴിഞ്ഞ
ജന്മങ്ങളിൽ ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. മറ്റൊന്ന് മാതാപിതാക്കളിൽ നിന്നും മുതിർന്നവരിൽ നിന്നും പഠിക്കുന്നത്. പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോൾ സ്കൂളിലേക്ക് പോകുന്നു, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ് ഇവരിൽ നിന്നും ആ കുട്ടി മനസ്സിലാക്കിയെടുത്ത് തന്റേതാക്കുന്നത്. അപ്പൊ ഇതെല്ലാം നോക്കുകയാണെങ്കിൽ അക്വയേർഡാണ്.
അപ്പൊ
അതുകൊണ്ട് അതിനെ മാറ്റാനും നമുക്ക് സാധിക്കും. പക്ഷെ മാറ്റുവാനുള്ള ഒരു പെർമനന്റ് വിധി റിയലൈസേഷനാണ്, ഞാൻ ആരാണ്, എന്റെ ഒറിജിനൽ നേച്ചർ എന്താണ്. അപ്പൊ ഈ ഒറിജിനൽ ടീച്ചറാണ് ഈ ഏഴ് ഗുണങ്ങൾ. ക്രോധത്തെ മാറ്റുന്നതിനുള്ള ഏറ്റവും നല്ല ഉപായമാണ് ഞാൻ ശാന്ത സ്വരൂപമാണ്, ഐ ആം എ പീസ്ഫുൾ ബീങ്. എന്ത് ഞാൻ ചിന്തിക്കുന്നുവോ അതാണ് പ്രകടമാകുന്നത്, എമർജ് ആകുന്നത്. എന്ത് കാര്യമാണ് ഞാൻ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത്, ഞാൻ അതായി മാറും. അപ്പൊ എപ്പോഴും ഞാൻ ഇപ്പോൾ ആർജിച്ചെടുത്ത സ്വഭാവത്തെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, ഞാൻ ഇങ്ങനെയാണ് നെഗറ്റീവായിട്ടുള്ള അല്ല ചിന്തിക്കേണ്ടത്, പക്ഷെ അതിന്റെ ഒറിജിനൽ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കും. ഏതൊന്നിനുണ്ട് ഒറിജിനൽ ആയിട്ടുള്ളത്? വെള്ളം നോക്കുകയാണെങ്കിൽ അതിന്റെ ഒറിജിനൽ നേച്ചർ ശീതളതയാണ്. ഈ വെള്ളം ഒന്ന് ചൂടാക്കുകയാണെങ്കിൽ, തിളപ്പിക്കുകയാണെങ്കിൽ, തിളപ്പിച്ചതിലൊന്ന് കൈയിടുകയാണെങ്കിൽ പൊള്ളും. അതിലൂടെ നമുക്ക് ദുഃഖമാണ് ഉണ്ടാകുന്നത്. ഈ വെള്ളം കുറച്ച് സമയം മാറ്റിവെക്കുകയാണെങ്കിലും അത് വീണ്ടും അതിന്റെ പഴയ നേച്ചറിലേക്ക് വരുന്നു. ഇനി വെള്ളം ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഐസായി മാറുന്നു. ആ ഐസ് കുറച്ച് സമയം മാറ്റിവെക്കുകയാണെങ്കിൽ വീണ്ടും വെള്ളമായിട്ട് മാറുന്നു, അതിന്റെ ഒറിജിനൽ നേച്ചറിലേക്ക് വരുന്നു. അപ്പൊ ഈ ഒറിജിനൽ നേച്ചർ ശീതളതയാണ്, അത് സുഖം തരുന്നതാണ്. അതുപോലെ ഞാൻ എന്ന് പറയുന്ന ശക്തിയുടെ ഒറിജിനൽ നേച്ചർ ഈ ഏഴ് ഗുണങ്ങളാണ്. ബാക്കിയെല്ലാം തന്നെ അതിന്റെ പ്രഭാവം എന്ന് പറയുന്നത് ദുഃഖമാണ്, എല്ലാം നെഗറ്റീവ് റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒറിജിനൽ ആയിട്ടുള്ളതിനെ കുറിച്ച്, ഒറിജിനൽ സ്വഭാവത്തെ കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കാം. ഇപ്പൊ ദിവസം അതിനു വേണ്ടിയിട്ടും കൂടി സമയം കണ്ടെത്തും.
ഇത് വളരെ, ഇപ്പൊ നമ്മൾ പറയുന്ന ദേഷ്യം, ഞാൻ ദേഷ്യപ്പെടുന്ന ആളാണ് അല്ലെങ്കിൽ എന്റെ സ്വഭാവം ഇതാണ്, പക്ഷേ ഇതൊന്നും എന്റെ അല്ല എന്നുള്ള തിരിച്ചറിവ് തന്നെ നമ്മൾ ഈ സ്വഭാവ രൂപീകരണത്തിന്റെ ഈ പാതയിൽ വളരെയധികം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു തോന്നുന്നു. ഇത് നമുക്ക് ധ്യാനം, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞു ധ്യാനം ശുദ്ധ ചിന്തകൾ തന്നെയാണ്, അതിലൂടെ ഊർജം ഉണ്ടാക്കുകയാണ്. ധ്യാനം എത്രത്തോളം നമുക്ക് സ്വഭാവ രൂപീകരണത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും?
ഇവിടെ ധ്യാനം എന്ന് പറയുമ്പോൾ ഒന്ന് ഒരു ചാനലൈസേഷനാണ്, ചിന്തകളെ തിരിച്ചുവിടലാണ്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുവാൻ പഠിക്കുകയാണ്. മനസ്സിൽ നിന്ന് കൂടുതലായിട്ടും നെഗറ്റീവ് ആൻഡ് വേസ്റ്റ് തോട്ട്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കില്ല. തടഞ്ഞു നിർത്താൻ നോക്കിയാലും എത്ര സമയം നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും? ഇപ്പൊ കുത്തി ഒഴുകുന്ന ഒരു നദി, ആ നദി എത്ര സമയം നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് പറ്റും? കുറച്ചു കഴിയുമ്പോൾ അതിന്റെ ഫോഴ്സ് കാരണം പുറത്തേക്ക് വീണ്ടും പൊട്ടിയൊഴുകും, ആ അണ പൊട്ടിയൊഴുകും. പക്ഷെ അവിടെ ആ നദിയുടെ ദിശ തിരിച്ചു വിടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഉപായം എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ മനസ്സിലെ ചിന്തകളെ അടിച്ചമർത്തുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ അല്ല ശ്രദ്ധിക്കേണ്ടത് നെഗറ്റീവ് ആൻഡ് വേസ്റ്റ് തോട്ട്സിനെ, മറിച്ച് അതിനൊന്ന് ദിശ തിരിച്ചുവിടുക. അതാണ് നേരത്തെയും പറഞ്ഞത്, ഈ ഇപ്പോൾ ഞാൻ ആർജിച്ചെടുത്ത എന്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് എങ്കിൽ അത് കൂടുതലും എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവാണ്, ഞാൻ ഇങ്ങനെയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട്
പ്രശ്നങ്ങളെക്കുറിച്ചും അവഗുണങ്ങളെക്കുറിച്ചും
ആണ് കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും എന്നല്ല പറയുന്നത്, പക്ഷെ ഇന്ന് കൂടുതലായിട്ടും അതുകൊണ്ടാണല്ലോ സ്വഭാവ ദൂഷ്യം വരാൻ തന്നെ കാരണം. മാനസികമായിട്ട് ശക്തി ഇന്ന് കുറഞ്ഞു കുറഞ്ഞു വരാൻ കാരണം എന്താണ്? ഇത് തന്നെയാണ്. അപ്പൊ അവിടെ വേണ്ടത് ഈ മൂല സ്വഭാവങ്ങളെ മനസ്സിലാക്കിയിട്ട്, മൂല ഗുണങ്ങളെ മനസ്സിലാക്കിയിട്ട് ആ ദിശയിലേക്ക് തന്റെ മനസ്സിനെ തിരിച്ചുവിടുക. മെഡിറ്റേഷൻ അഥവാ ധ്യാനം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്.
നമ്മൾ ആ ചിന്തകളിൽ കൂടെ എങ്ങനെ നമ്മൾ സഞ്ചരിക്കണം?
മറ്റൊന്നും കൂടി മനസ്സിലാക്കേണ്ടതില്, ധ്യാനം മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചിന്തകൾ എന്നുള്ളതിനേക്കാൾ കുറച്ചും കൂടി ഡീപ്പ് ലെവലിലേക്ക് ഇവിടെ പോകേണ്ടത് ആവശ്യമാണ്. കാരണം സ്വഭാവ രൂപീകരണത്തിന് മെഡിറ്റേഷൻ എങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ, ഇന്ന് മനസ്സിലാക്കേണ്ടത് പരമശക്തിയും കൂടിയാണ്. ഈ മൂല്യങ്ങളുടെ, ഈ ഗുണങ്ങളുടെ സ്രോതസ്സായിട്ടുള്ള, ഉറവിടമായിട്ടുള്ള പരമശക്തിയും കൂടി മനസ്സിലാക്കി അവിടേക്കും കൂടി നമ്മുടെ മനസ്സിനെ, ചിന്തകളെ കൊണ്ടുപോകാൻ പഠിക്കുകയാണെങ്കിൽ മാത്രമേ ഊർജം നമുക്ക് വരണമല്ലോ. ഇന്ന് എല്ലാവരും വളരെ വീക്കാണ്, മാനസികമായിട്ട് വളരെ വീക്കാണ്. അപ്പൊ അതുകൊണ്ട് പുറമേ നിന്നുള്ളൊരു ശക്തി നമുക്ക് ആവശ്യമാണ്. ഇവിടെയാണ് ഈശ്വരന് പ്രാധാന്യമുള്ളത്. ഈശ്വരൻ ആ പരമശക്തി, ആ പരമശക്തിയിലേക്ക് നമ്മുടെ മനസ്സിനെയും കൊണ്ടുപോകണം. ഏതുപോലെ ഞാൻ ഊർജമാണ്, ആത്മാവാണ്, ഈ ഏഴു ഗുണങ്ങളുടെ സ്വരൂപമാണ്, അതുപോലെ തന്നെ ആ പരമശക്തി ഈശ്വരനും ഗുണങ്ങളുടെ സാഗരമാണ്. നമ്മൾ സ്വരൂപമാണ്, പക്ഷെ ഈശ്വരൻ സാഗരമാണ്. അതുകൊണ്ടാണ് ഈശ്വരന്റെ മഹിമ പറയുമ്പോൾ ഓഷൻ ഓഫ് ലവ്, ഓഷൻ ഓഫ് ബ്ലിസ്, ഓഷൻ ഓഫ് പ്യൂരിറ്റി, എപ്പോഴും സാഗരവുമായിട്ടാണ് ഉപമിക്കുന്നത്. നമുക്ക് എത്ര വേണോ ആ ഈശ്വരൻ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും, അതിലൊരിക്കലും കുറവ് സംഭവിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ കൂടിക്കൊണ്ടേയിരിക്കും. ഈ ഒരു വിധിയും കൂടി ചെയ്യുകയാണെങ്കിൽ മാത്രമേ സ്ഥായിയായിട്ടുള്ള സ്വഭാവ രൂപവൽക്കരണത്തിന്റെ പ്രോസസ് നിലനിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ, കാരണം ഇന്നത്തെ ലോകത്തിലെ സിറ്റുവേഷൻസ് അങ്ങനെയാണ്, പുറമെ കാണുന്ന സാഹചര്യങ്ങൾ അങ്ങനെയാണ്, പോസിറ്റീവായിട്ട് പലരും പറയുന്നതാണ്, പോസിറ്റീവായിട്ട് ചിന്തിക്കുവാൻ നോക്കുകയാണെങ്കിലും ശരി, പറ്റുന്നില്ല. അപ്പോ ശക്തി നമുക്ക് എവിടുന്നാണ് കിട്ടേണ്ടത്? നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് സാഗരമായിട്ടുള്ള ഈശ്വരനെ ഓർമ്മിക്കൂ. ആ ഈശ്വരനും ഒരു പരമശക്തിയാണ്, ഈ ഗുണങ്ങളുടെ, മൂല്യങ്ങളുടെ സ്രോതസ്സാണെന്ന് മനസ്സിലാക്കിയിട്ട് മനസ്സും ബുദ്ധിയും അവിടേക്കും കൂടി കൊണ്ടുപോവുക.
സിസ്റ്റർ, നമ്മൾ സ്വഭാവ രൂപീകരണത്തിന്റെ ഈ ചർച്ചയിൽ വളരെയധികം നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞു. ഒരു ചെറിയ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ മുതിർന്ന ഒരവസ്ഥയിലും, എത്ര പ്രായമുള്ള അവസ്ഥയിൽ എനിക്ക് തോന്നുന്നപ്പോൾ ധ്യാനം ആർക്ക് വേണമെങ്കിലും പരിശീലിക്കാവുന്ന ഒന്നാണ്. എവിടെ വെച്ച് വേണമെങ്കിലും മാറ്റം നമുക്കുണ്ടാക്കാൻ സാധിക്കും. ആ തിരിച്ചറിവ് തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു സമ്പത്താക്കി നമുക്ക് മാറ്റാം. ഇത്രയും സമയം പ്രത്യേകിച്ച് സ്വഭാവ രൂപീകരണത്തിന്റെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത വശങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു ചെന്ന് അതിന്റെ ആഴങ്ങളിൽ എത്തിച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദി. സ്വഭാവ രൂപീകരണത്തിന്റെ ചർച്ച നമ്മൾ തൽക്കാലം ചോദ്യർഗമയിൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ധ്യാനത്തിലൂടെ ഈശ്വരനുമായി നമ്മൾ മനസ്സ് ചേർക്കുമ്പോൾ അതെങ്ങനെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ സ്ഥായിയായ ഒരു ശക്തിയാക്കി നമ്മെ മാറ്റും. ശക്തികളുടെ സ്രോതസ്സായ ഈശ്വരനിൽ നിന്ന് ശക്തികൾ നേടിക്കൊണ്ട് അതിനെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഈ പ്രക്രിയ നമുക്ക് തീർച്ചയായിട്ടും പരിശീലിക്കണം. ഒരുപാട് ഉൾക്കാഴ്ചകൾ നമ്മൾ മനസ്സിലാക്കി. സ്വഭാവ രൂപീകരണം എങ്ങനെയെല്ലാം സമൂഹത്തെ ബാധിക്കുന്നു. ഒരു ശ്രേഷ്ഠമായ സമൂഹത്തെ വിഭാവനം ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിന്റെ പങ്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. നമുക്ക് അതിന്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കാം. മറ്റുള്ളവരിലേക്ക് നോക്കാതെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്വന്തം സ്വത്വത്തിലേക്ക്, എന്റെ സ്വഭാവ രൂപീകരണത്തിലേക്ക് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അതൊരു പുതിയ സമൂഹത്തിന്റെ വളർച്ചയ്ക്കുള്ള അടിത്തറയായി മാറുന്നു. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ആ പുതിയ സമൂഹത്തിന്റെ അടിത്തറയായി മാറാൻ കഴിയട്ടെ. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സഞ്ചരിച്ചതിന് എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിർഗമയുടെ ഭാഗത്തുനിന്ന് ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ അറിയിക്കേണ്ട വിലാസം